ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടാമത് ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. 2026-27 വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. SIRമായി ബന്ധപ്പെട്ട് ലഭിച്ച എല്ലാ പരാതികളും പരിശോധിച്ച് അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 21 പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ. LDF വടക്കൻ മേഖലാ വികസന ജാഥ നാളെ വൈകിട്ട് മഞ്ചേശ്വരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം വൈകിട്ട് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. രണ്ടാമത് ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യയുടെയും UAEയുടെയും സംയുക്ത അധ്യക്ഷതയിലാണ് യോഗം. അറബ് ലീഗിലെ 22 അംഗരാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരും അറബ് ലീഗ് സെക്രട്ടറി ജനറലും യോഗത്തിൽ പങ്കെടുക്കും. സാമ്പത്തികം, ഊർജം, വിദ്യാഭ്യാസം, മാധ്യമം, സംസ്കാരം എന്നീ 5 പ്രധാന മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. മന്ത്രിതല യോഗത്തിന് മുന്നോടിയായി 4th ഇന്ത്യ അറബ് സീനിയർ ഒഫീഷ്യൽസ് മീറ്റിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ പൂർത്തിയായിരുന്നു. 2016 ബഹ്റിനിലായിരുന്നു ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ യോഗം. ഇന്ത്യയും അറബ് ലോകവും തമ്മിലെ സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ അറബ് രാജ്യങ്ങളുടെ ചേംബർ ഓഫ് കൊമേഴ്സ്, ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചറൽ പ്രവർത്തനം ആരംഭിച്ചു. ന്യൂഡൽഹിയിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ചേംബർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ അറബ് വാണിജ്യ സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ പുതിയ ചേംബർ ഓഫ് കൊമേഴ്സ് നിർണായക പങ്കുവഹിക്കുമെന്ന് കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. വ്യാപാരം, നിക്ഷേപം, ഊർജം തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും വെനിസ്വലയും തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വെനിസ്വലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, കൃഷി, ജനങ്ങൾ തമ്മിലെ പങ്കാളിത്തം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും ഇരുവരുടെയും ടെലിഫോൺ സംഭാഷണത്തിലൂടെ തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2026-27 വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ രാവിലെ 11 ലോക്സഭയിൽ അവതരിപ്പിക്കും. 2019 അധികാരമേറ്റ ശേഷം നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9th ബജറ്റാണിത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 3rd മൂന്നാമത്തെ ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ അവതരിപ്പിക്കുന്നത്. ബജറ്റ് പ്രസംഗം പൂർത്തിയാക്കിയ ശേഷം ബജറ്റ് രേഖകൾ മൊബൈൽ ആപ്പിലും വെബ്സൈറ്റിലും ലഭ്യമാകും. ബജറ്റ് അവതരണത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 30 കോളേജ് വിദ്യാർത്ഥികളുമായി നിർമ്മലാ സീതാരാമൻ സംവദിക്കും. ഇതിന്റെ ഭാഗമായി ലോക്സഭാ ഗ്യാലറിയിലിരുന്ന് വിദ്യാർത്ഥികൾക്ക് ബജറ്റ് അവതരണം തത്സമയം വീക്ഷിക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. കൊമേഴ്സ്, ഇക്കണോമിക്സ്, മെഡിക്കൽ, വൊക്കേഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ധനമന്ത്രിയുമായി സംവദിക്കുക. ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, വിദ്യാഭ്യാസ, സാമ്പത്തിക, ആരോഗ്യ മേഖലയിലെ പ്രമുഖർ, MSME, വ്യാപാരം, വ്യവസായം, മൂലധന വിപണികൾ എന്നിവയിലെ പ്രധാന പങ്കാളികൾ തുടങ്ങിയവരുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പുറമെ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമാഹരിച്ച റിപ്പോർട്ട് ധനമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു.
റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഭാരത് പർവിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ന്യൂഡൽഹിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച പ്രഗതി ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയിൽ 50 അവലോകന യോഗങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു. 2015 ആരംഭിച്ച പ്രഗതി അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെയും പൊതുജന പരാതികളുടെയും തത്സമയ നിരീക്ഷണവും പരിഹാരവും സാധ്യമാക്കി രാജ്യത്തെ ഭരണരംഗത്ത് പുതിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടത്. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലെ പദ്ധതികളെക്കുറിച്ചാണ് ആകാശവാണി തയ്യാറാക്കിയ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
രാജ്യത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, അടിസ്ഥാന സൗകര്യങ്ങളുടെ സുശക്ത സ്തംഭങ്ങളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ. യാത്രയുടെയും ചരക്കുനീക്കത്തിന്റെയും നട്ടെല്ല്. 12 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപം വരുന്ന 387 റെയിൽവേ പദ്ധതികളാണ് നിലവിൽ പ്രഗതിക്ക് കീഴിൽ നിരീക്ഷിക്കുന്നത്. ഇതിൽ 97 പദ്ധതികൾ പ്രഗതിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. അതിവേഗ റെയിൽ ഇടനാഴികൾ, പ്രത്യേക ചരക്ക് ഇടനാഴികൾ, ദുർഘട പ്രദേശങ്ങളിലെ പുതിയ ലൈൻ പദ്ധതികൾ, വലിയ സ്റ്റേഷൻ പുനർവികസന സംരംഭങ്ങൾ എന്നിവ ഇവയിൽപ്പെടുന്നു. ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്, ചെനാബ് പാലം, അഞ്ചി പാലം എന്നിവയിലൂടെ കശ്മീർ താഴ്വരയിലേക്ക് റെയിൽ സംയോജനം സാധ്യമാക്കി. വടക്കു കിഴക്കൻ മേഖലയിലെ ബൈറാബി സൈരാങ് പാത കമ്മീഷനിംഗ്, തമിഴ്നാട്ടിലെ പാമ്പനിൽ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലത്തിന്റെ ഉദ്ഘാടനം തുടങ്ങിയ സങ്കീർണ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ റെയിൽവേ യാഥാർത്ഥ്യമാക്കി. ഭൂമി ഏറ്റെടുക്കൽ, വന അനുമതി എന്നിവയുമായി ബന്ധപ്പെട്ട അന്തർ മന്ത്രാലയ കേന്ദ്ര സംസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ച് പദ്ധതികൾ വേഗത്തിലാക്കുന്നതിൽ പ്രഗതി സംവിധാനം നിർണായക പങ്കുവഹിച്ചു.
പശ്ചിമബംഗാളിലെ നസീറാബാദിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 27 ആയി. സംഭവസ്ഥലത്തു നിന്ന് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദക്ഷിണ ഭാരതത്തിന്റെ തലസ്ഥാനമായി കേരളം മാറുമെന്നും ആധ്യാത്മിക ശക്തിയാണ് അതിന്റെ പ്രധാന കാരണമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തവനൂർ മാഘമാഘ മഹോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധ്യാത്മിക ടൂറിസത്തിന്റെ സാധ്യത കൂടി പരിഗണിച്ച് പദ്ധതി തയ്യാറാക്കാൻ നടപടികളും സ്വീകരിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ലഭിച്ച എല്ലാ പരാതികളും ആക്ഷേപങ്ങളും നിശ്ചിത സമയ നടപടിക്രമങ്ങൾ പാലിച്ച് പരിശോധിച്ച് തീർപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അംഗീകരിച്ച അപേക്ഷകൾ ഉൾപ്പെടുത്തി അടുത്ത മാസം 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2025 December 23 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതു മുതൽ ഇന്നലെ വരെ വോട്ടർമാർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരം നൽകിയിരുന്നു. LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ നാളെ വൈകിട്ട് മഞ്ചേശ്വരം കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ജാഥ നയിക്കുന്നത്. സംസ്ഥാനത്ത് ഭൗതിക വൈജ്ഞാനിക തലത്തിലെ മാനവ വിഭവശേഷിയുടെ ചോർച്ചയും കുടിയേറ്റവും സാമൂഹിക പ്രശ്നമായി മാറുന്നതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. KPCC ഗവേഷണ നയകാര്യ വിഭാഗം തയ്യാറാക്കിയ ഗവേഷണ നയരേഖ തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വേലിയേറ്റ വെള്ളപ്പൊക്കത്തെ തുടർന്നുണ്ടാകുന്ന കെടുതികൾ ദുരന്ത നിവാരണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെൻറ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇത് സവിശേഷ ദുരന്തമായി കണക്കാക്കി ധനസഹായം നൽകുന്നതിനാണ് ഗവൺമെൻറ് ഉത്തരവ് ഇറക്കിയത്. വേലിയേറ്റം കാരണം സമുദ്രനിരപ്പ് ഉയരുകയും പുഴകൾ, കായലുകൾ, തോടുകൾ എന്നിവ വഴി ജനവാസ മേഖലകളിലേക്ക് ഉപ്പുവെള്ളം കയറുകയും ചെയ്യുന്നത് തീരദേശവാസികളെ വലിയ തോതിലാണ് ബാധിക്കുന്നത്. അംഗരാജ്യങ്ങൾ ഫീസടക്കാത്തതിനാൽ ഐക്യരാഷ്ട്ര സംഘടന സാമ്പത്തിക തകർച്ചയുടെ വക്കിലാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു. UN പതിവ് പ്രവർത്തനങ്ങളുടെ പണം ജൂലൈ മാസത്തോടെ തീർന്നുപോകുമെന്നും ഇത് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളെ സാരമായി തടസ്സപ്പെടുത്തുമെന്നും അംഗരാജ്യങ്ങൾക്ക് അയച്ച കത്തിൽ ഗുട്ടറസ് പറഞ്ഞു. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 5-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത്. 3-1 എന്ന നിലയിൽ ഇതിനകം തന്നെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ആദ്യ 3 മത്സരങ്ങളും വിജയിച്ച് പരമ്പര സ്വന്തമാക്കിയതിന്റെ ആത്മവിശ്വാസമാണ് ഇന്ത്യൻ ടീമിനുള്ളതെങ്കിൽ, വിശാഖപട്ടണത്ത് ബുധനാഴ്ച നടന്ന 4-ാം മത്സരം 50 റൺസിന് വിജയിച്ചതിന്റെ ആഹ്ലാദമാണ് കാര്യവട്ടത്ത് അംഗത്തിനിറങ്ങുന്ന കിവീസിനുള്ളത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഇരു ടീമുകളും ഇന്നലെ സ്റ്റേഡിയത്തിൽ പരിശീലനത്തിന് ഇറങ്ങിയിരുന്നു. മലയാളി താരം സഞ്ജു സാംസൺ ഇറങ്ങുന്നതിന്റെ ആവേശത്തിലാണ് കാര്യവട്ടത്തെത്തുന്ന ആരാധകർ.
മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ഭിന്നശേഷിക്കാരോട് അവഗണന കാണിച്ചതായി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കുറ്റപ്പെടുത്തി. 10 ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാർക്ക് ആനുകൂല്യം നൽകാത്ത സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിക്കുന്നതായി KFB സംസ്ഥാന പ്രസിഡന്റ് KJ വർഗീസും ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ഹക്കീമും അറിയിച്ചു. ഗതാഗത കുരുക്കിൽപ്പെട്ട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാൾ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം KBൈജുനാഥ് കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മതിയായ പാർക്കിംഗ് സൗകര്യം ഒരുക്കാത്ത ബീച്ചിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതിനെ തുടർന്നാണ് അപകടം ഉണ്ടായതെന്നാണ് ആരോപണം. January 25 കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശിനിയായ അജിതയെ ഓട്ടോ ഇടിച്ചത്. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിനെ പിടിച്ചുലച്ച വ്യാജ ലൈസൻസ് തട്ടിപ്പ് കേസിൽ തിരൂരങ്ങാടി സബ് RTO ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെ കൂടി സസ്പെൻഡ് ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ C ബിജുവിനെയാണ് അന്വേഷണ വിധേയമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. വയനാട്ടിൽ മയക്കുമരുന്നായ ചരസുമായി ഇസ്രായേൽ സ്വദേശി പോലീസിന്റെ പിടിയിലായി. ഹാരൽ ആൻഡ്രിയയാണ് തിരുനെല്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2-ാമത് ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. 2026-27 വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. SIRമായി ബന്ധപ്പെട്ട് ലഭിച്ച എല്ലാ പരാതികളും പരിശോധിച്ച് അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 21 പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ. LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ നാളെ വൈകിട്ട് മഞ്ചേശ്വരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം വൈകിട്ട് തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.